بسم الله الرحمن الرحيم.
الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس، ذلك بأنهم قالوا إنما البيع مثل الربا، وأحل الله البيع وحرم الربا، فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله، ومن عاد فأولئك أصحاب النار هم فيها خالدون. يمحق الله الربا ويربي الصدقات، والله لا يحب كل كفار أثيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്നപോലെ എല്ലാവരോടും ഈ ദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊരു ഖുത്ബയായി ശ്രവിച്ചത്. പലിശയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിനെ അവതരിപ്പിച്ചു. ഈ സത്യദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമ നിർദ്ദേശങ്ങളെ സമ്പൂർണമായി ആവിഷ്കരിച്ചു. അല്ലാഹുവിൽ നിന്നുള്ള വിധികളും വിലക്കുകളും വിശ്വാസ വിഷയങ്ങളിലും ആരാധനാ മുറകളിലും അനുഷ്ഠാനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതുപോലെ അല്ലാഹു ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അവന്റെ വിധി വിലക്കുകളെ നിശ്ചയിക്കുകയും നിയമമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇടപാടുകളിൽ, കൊള്ളക്കൊടുപ്പുകളിൽ അവന്റെ വിധി വിലക്കുകളെ നിശ്ചയിക്കുകയും നിയമമാക്കുകയും ചെയ്തപ്പോൾ ഇടപാടുകാരെയും ഇടപാടുകളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗ്രഹീതമായതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. ഏതൊരു ഇടപാടാണ് ഗുണപ്രദം ഫലപ്രദം അതറിയുന്നവൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം. ഇടപാടുകാർ ഇഹത്തിലും പരത്തിലും ഇടപാടുകൊണ്ട് ഫലം കൊയ്യുവാനും ഗുണം നേടിയെടുക്കുവാനും ഉപരിക്തമായിട്ടുള്ള ഇടപാടുകൾ, കൊള്ളക്കൊടുപ്പുകൾ, ക്രയവിക്രയങ്ങൾ, അതറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപാടുകളിൽ അനുവദനീയമായത്, നല്ലത് നിയമമാക്കി നിശ്ചയിച്ചു. ഇടപാടുകളിൽ അന്യായമായതും അനനുവദനീയമായതും അറിയുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെ വിലക്കുകയും വിരോധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ലോകം അംഗീകരിക്കുന്ന ബുദ്ധിയുള്ളവർ, നേരായ നിലക്ക് പക്ഷവായന നടത്തുന്നവർ അംഗീകരിക്കും വിധം ഈ ആധുനികതയിലും സ്വീകാര്യയോഗ്യമായത്. സോഷ്യലിസവും അതേപോലെ റസ്മാലിയത്ത് മുതലാളിത്തവുമൊക്കെ ഭൗതികതയുടെ സൃഷ്ടിയാണ്. ഭൗതികതാൽ തള്ളപ്പെട്ട, വിഗണിക്കപ്പെട്ട, ഭൗതികതയിൽ പരാജയമേറ്റുവാങ്ങിയ വ്യവസ്ഥിതികളാണ്. സോഷ്യലിസത്തെയും മുതലാളിത്തത്തെയും പക്ഷവായന നടത്തി പഠിച്ച് മനസ്സിലാക്കിയവർ തന്നെയാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ പക്ഷവായന നടത്തി അത് അന്യൂനമാണെന്നും അതാണ് ഒരു വ്യവസ്ഥിതിയുടെ പുരോഗതിക്കും അതേപോലെ ജനക്ഷേമത്തിനും അനുഗുണമായിട്ടുള്ളത് എന്ന് വിധിക്കുകയും ചെയ്തത്. ഭൗതികർ എന്ത് സമ്മാനിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രശംസയായി പറയുന്നത് എന്നുള്ളത് നമുക്ക് മുഖ്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ വിധികളും വിലക്കുകളുമാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ ഉള്ളത്. അത് മതി നമുക്ക് മേനിയായി, അത് മതി നമുക്ക് അഭിമാനമായി, അത് കുറ്റമറ്റതാണ്, അന്യൂനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുആമലാത്ത് ഇടപാടുകൾ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ അതിൽ അവന്റെ വിധികളെ അവതരിപ്പിച്ചു, അവന്റെ വിലക്കുകളെ അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ക്രയവിക്രയത്തിൽ, ഇടപാടിൽ ഏറ്റവും കടുത്തതും കൊടിയ പാപവുമായി എണ്ണപ്പെട്ടതാണ് പലിശ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലുർ റിബ അദ്ഉഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതീ ഉഈദത ലിൽ കാഫിരീൻ വഅതീഉല്ലാഹ വർറസൂൽ ലഅല്ലകും തുർഹമൂൻ. യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ, ലാ തഅകുലുർ റിബ അദ്ഉഫൻ മുദാഅഫ ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് നിങ്ങൾ പലിശയെ ഭുജിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരട്ടിയല്ലാത്ത രീതിയിൽ കുറച്ച് പലിശനെ തിന്നാം എന്ന അർത്ഥമല്ല അത്. പിന്നെയോ പലിശയുടെ സ്വഭാവം അത് ഇരട്ടി ഇരട്ടിയായി പെരുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ സ്വഭാവമുള്ള പലിശ അത് തിന്നരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും പേർത്തും വിലക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളി വിജയമുണ്ട് എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതീ ഉഈദത ലിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയ, തയ്യാർ ചെയ്യപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. വഅതീഉല്ലാഹ വർ റസൂൽ അള്ളാഹുവെ നിങ്ങൾ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ നിങ്ങൾ അനുസരിക്കുക, ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾ കരുളപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയുമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പലിശ ഭുജിക്കുന്നതിനെ വിരോധിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ വിരോധമുള്ള ക്രയവിക്രയമാണ്, ഇടപാടാണ് പലിശ എന്നുള്ളത്. അത് ഇസ്ലാമിക ശരീഅത്തിന് മാത്രം ഒരു പ്രത്യേകതയും സവിശേഷതയുമല്ല, പൂർവകാല ശറഊകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ച അന്യായമാണ്, അക്രമമാണ് പലിശ എന്നുള്ളത്. ജൂതന്മാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ഫബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംന അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ വഅഖദിഹിം റിബ വഖദ് നുഹു അൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫബിദുൽമിൻ മിനല്ലദീന ഹാദു, ജൂതന്മാരുടെ അക്രമം കാരണത്താൽ, ഹറംന അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും, അവർക്ക് അനുവദിക്കപ്പെട്ട നല്ലത്, ഹലാലായത് നാം അവർക്ക് ഹറാമാക്കി. ജൂതന്മാരുടെ കയ്യിലിരിപ്പ് അത് അക്രമവും അന്യായവുമായത് കാരണത്താൽ അവർക്ക് അനുവദിക്കപ്പെട്ടത് പലതും അല്ലാഹു അവർക്ക് ഹറാമാക്കി. ഹറംന അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നവർ ആളുകളെ തടുക്കുകയും ചെറുക്കുകയും ചെയ്തത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അനുവദനീയമാക്കിയ നല്ലതാക്കിയതിനെയെല്ലാം അള്ളാഹു ഹറാമാക്കി, പലതും അള്ളാഹു ഹറാമാക്കി. എന്നിട്ട് അള്ളാഹു പറയാണ്, വഅഖദിഹിമു റിബ വഖദ് നുഹു അൻ, ജൂതന്മാർ അവർ പലിശ സ്വീകരിച്ചു, പലിശ അവർക്ക് വിരോധിക്കപ്പെട്ടതായിരുന്നു, വിരോധിക്കപ്പെട്ടതായിരിക്കെ പലിശ അവർ സ്വീകരിച്ചത് കാരണത്താലും അവർക്ക് നല്ലതായ കാര്യങ്ങളെ എല്ലാം പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഹറാമാക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജൂതന്മാർ അവർക്ക് പലിശ വിരോധിക്കപ്പെട്ടിരുന്നു, പക്ഷേ ജൂതന്മാർ പലിശ കൊള്ളുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഹലാലായ പലതും അവർക്ക് ഹറാമാക്കപ്പെടുകയും അവർക്ക് നിഷേധിക്കപ്പെടുകയും ഉണ്ടായി, ഒരു ശിക്ഷയെന്നോണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ, ശറഈൽ മാത്രമല്ല പലിശക്ക് വിരോധമുള്ളത് പൂർവകാല ശറഈകളിലും പലിശ വിരോധിക്കപ്പെട്ട അന്യായമാണ്. ഇതറിയിക്കുന്നത് എന്താണ്? എല്ലാ ശരീഅത്തുകളിലും പലിശ വിരോധിക്കപ്പെട്ട ഇടപാടാണ് എങ്കിൽ പലിശ ഹീനമാണ്, അത് തീർത്തും അന്യായമാണ് എന്നുള്ളതാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പലിശയെ വൻപാപങ്ങളിൽ എണ്ണി, നാശകാരികളായ നരകത്തിൽ ആളുകളെ കൂപ്പുകുത്തിക്കുന്ന ഏഴ് വൻപാപങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു. അസബുഉൽ മുബിഖാത്ത്, പാപങ്ങളിൽ, തെറ്റുകളിൽ, ശിക്ഷയിൽ മനുഷ്യരെ ആപതിപ്പിക്കുന്ന ഏഴ് കുറ്റങ്ങൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാപം എണ്ണിയത് അഖ്ലു റിബ, പലിശ ഭുജിക്കൽ എന്നാണ്. അപ്പോൾ പലിശ തിന്നുന്നതിന്റെ, പലിശയുടെ അപകടം, അതിന്റെ ഗൗരവം, ഇതാണ് ഇത്തരം വചനങ്ങൾ അറിയിക്കുന്നത്. പലിശ ഇടപാടുകാരും പലിശ പണക്കാരും അവർ ഇസ്ലാമിൽ വലിയ തെറ്റുകാരും കൊടിയ പാപികളുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ടവരാണ് പലിശ ഇടപാടുകാർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസിൽ പറയപ്പെടുന്നത്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖില റിബ വമുഖിലഹു വകാതിബഹു വശാഹിദൈ വഖാലഹും സവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയായി ഉദ്ധരിക്കപ്പെടുകയാണ്. എന്താ? ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു, ആഖില റിബ, പലിശ തിന്നുന്നവൻ, വമൂക്കിലഹു പലിശ തീറ്റുന്നവൻ, വകാതിബഹു പലിശ എഴുതുന്നവൻ, വശാഹിദൈ പലിശക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവൻ നിൽക്കുന്നവർ. വഖാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും സവ അവരെല്ലാവരും പാപത്തിൽ തുല്യരാണ്, തിന്നുന്നവനും തീറ്റുന്നവനും എഴുതുന്നവനും സാക്ഷിക്കാരനുമൊക്കെ പാപത്തിൽ കുറ്റത്തിൽ തുല്യരാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് പലിശയുടെ ആളുകൾ എന്നാണ് ഇവിടെ ഉണർത്തപ്പെട്ടത്. പലിശ ഇടപാടുകാർ അവർ ജാഹിലിയ സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരുന്നവരും അത് പുൽകുന്നവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുത്ബ നിർവഹിക്കുകയാണ്. ഹാജിമൽ എല്ലാവരും തിരുനബിയോടൊപ്പം അറഫയിൽ സമ്മേളിച്ച അറഫ നാളിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രഖ്യാപിച്ചത്, വരിബൽ ജാഹിലിയത്തി മൗദൂൻ തഹ്ത ഖദമയ ഹാതൈൻ, ജാഹിലിയത്തിന്റെ പലിശകൾ അത് എന്റെ ഈ ഇനി കാലുകൾക്ക് ചുവട്ടിൽ ചവിട്ടി അമർത്തപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ ദുർബലപ്പെടുത്തുകയുണ്ടായി, അസാധുവാക്കുകയുണ്ടായി ജാഹിലിയത്തിലെ പലിശകൾ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ദുർബലപ്പെടുത്തിയ പലിശ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പലിശയായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പലിശയിൽ ഇടപാടുകാരനായിരുന്നു, അദ്ദേഹം മക്കയിൽ മുഖ്യനായിരുന്നു ആ വിഷയത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസിന്റെ പലിശയാണ് ആദ്യമായിട്ട് ഞാൻ അസാധുവാക്കുന്നത്, ഒഴിവാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂലധനം അതിന്റെ ആളുകൾക്കെടുക്കാം, അവർ ആക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, ആളുകളിൽ നിന്ന് പലിശ വാങ്ങിയിട്ട് അവർ മറ്റുള്ളവരെ ആക്രമിക്കാനും പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഹജ്ജത്തുൽ വദായിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാകുന്നതിന് മുമ്പ് തിരുനബിയുടെ കാൽ ചുവട്ടിൽ ചവിട്ടി താഴ്ത്തിയ പലിശയെയാണ് പലിശ ഇടപാടുകാർ തോണ്ടിപ്പുറത്ത് കൊണ്ടുവന്ന് ഇടപാട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട കുറ്റമാണ്. പലിശ ഇടപാടുകാർ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തികഞ്ഞ ധിക്കാരം പ്രവർത്തിക്കുകയുമാണ്. പലിശ ഇടപാടുകാരുടെ മറ്റൊരു പ്രത്യേകത, അവർ അള്ളാഹുവിനോട് സമരം പ്രഖ്യാപിക്കുന്നവരും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സമരം പ്രഖ്യാപിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബ വഇൻ ലം തഫഅലു ഫഅദനു ബിഹർബി മിൻ അല്ലാഹി വറസൂലി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം, സൂക്ഷിക്കണം. പലിശ ഇനത്തിൽ ശേഷിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. പലിശ ഇടപാട് നിലവിലുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പലിശ ഇടപാടിൽ എന്താണോ ശേഷിക്കുന്നത് അത് നിങ്ങൾ കൈയൊഴിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഫഅദനു ബിഹർബിൻ മിൻ അല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും നിങ്ങൾക്ക് നേരെ ഇതാ സമരപ്രഖ്യാപനം, അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അള്ളാഹു അവരോട് സമരത്തിനിറങ്ങി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സമരത്തിലാണ്. പലിശ ഇടപാടുകാർ അത് മതിയാക്കുന്നില്ല എങ്കിൽ അവർ ഏറ്റുമുട്ടാനിരിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദു ബില്ല, അവർ സമരം ചെയ്യുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോടാണ്. അപ്പോൾ പലിശ ഇടപാടുകാർ അവർ ചെയ്യുന്ന ഏർപ്പാട് എന്താണ്? ഈ ദുനിയാവിൽ അവർ കൊള്ളക്കൊടുപ്പ് നടത്തുന്നു എന്നുള്ളതല്ല, ദുനിയാവിലുള്ളവരോട് അതിലൂടെ അവർ അന്യായം ചെയ്യുന്നത് എന്നുള്ളതല്ല. പിന്നെയോ, ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ പടപ്പുകളെ വിട്ട് അവർ പടച്ച തമ്പുരാന് നേരെ സമരപ്രഖ്യാപനം നടത്തി അള്ളാഹുവിനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നവരാണ് എന്നുള്ളതാണ് ഈ വചനം മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പലിശയുടെ അപകടം, പലിശ ഇടപാട് നടത്തുന്നവർ അവരുടെ അപകടം, ഇതാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. വേറെയും പ്രമാണ വചനങ്ങൾ ഈ വിഷയത്തിൽ ധാരാളം. പലിശയുടെ അപകടങ്ങളെ അറിയിക്കുന്ന, പലിശ ഇടപാടുകാർ അവർ തങ്ങൾക്ക് കൊയ്തെടുക്കുന്ന അപകടങ്ങൾ അതറിയിക്കുന്ന വചനങ്ങൾ വേറെയുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂൻ ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്നവർ, ലാ യഖൂമൂൻ, അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പൈശാചിക ബാധ നിമിത്തം മറിഞ്ഞു വീണവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ. പിശാജ് ബാധയേറ്റവൻ മറിഞ്ഞു വീണ് പിടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവന് എഴുന്നേൽക്കാൻ സാധിക്കില്ല, അവന് വീണ്ടും പിടഞ്ഞു വീഴാൻ എന്ന പോലെയാണ്. അതേപോലെയാണ് പലിശ ഇടപാടുകാർ എഴുന്നേൽക്കുക എന്നാണ്. തഫ്സീറുകളിൽ പറയുന്നത് എന്താ, പലിശ ഇടപാടുകാർ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്ക് നേരെ ചൊവ്വേ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കൂല. പിന്നെയോ, പിശാജ് ബാധയേറ്റവൻ അപകടത്തിൽ പെട്ട് പ്രയാസപ്പെട്ട് മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്ന അവസ്ഥ, അതേപോലെ ആയിരിക്കും അന്ത്യനാളിൽ അവർ റബ്ബിന്റെ കോടതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ദുനിയാവിൽ മാത്രമല്ല പലിശ പണക്കാരന്റെ ദുരന്തം, അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് ഇവ്വിധം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ല. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പലിശ പണക്കാരുടെ ഇടപാടുകാരുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. തിരുമൊഴികൾ നമ്മൾ കേൾക്കേണ്ടായി. അബു സഈദിൻ ഖുദ്രിയിൽ നിന്നൊരു ഹദീസ്, സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നൊരു ഹദീസ്, അനസ് റളിയല്ലാഹു തആല നിന്നൊരു ഹദീസ്. ഈ നാല് ഹദീസുകളും പലിശ ഇടപാടുകാരുടെ അപകടകരമായ ഭാവിയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അബു സഈദിൻ ഖുദ്രിയുടെ ഹദീസിലുള്ളത് മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പലിശ ഇടപാടുകാരെ കണ്ടതാണ്, പലിശ പണക്കാരെ കണ്ടതാണ്. എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആകാശാരോഹണ വേളയിൽ ഒരു വിഭാഗം ഭീകര സൃഷ്ടികളെ കാണുകയാണ്. അവരുടെ വയറുകൾ വീർത്തുമുട്ടിയിരിക്കുന്നു. ആ വയറുകൾ വീർത്തുമുട്ടിയത് കാരണത്താൽ അവർക്ക് നടക്കാനാകുന്നില്ല. ആ വയറുകൾ ഉലഞ്ഞാടുന്നതിനാൽ അവർക്ക് നിവർന്നു നിൽക്കാനും കഴിയുന്നില്ല. അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കാനാവാത്ത പ്രയാസത്തിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഹും അകലത്തു റിബ, അവർ പലിശ ഭുജിക്കുന്നവരാണ് എന്ന്. സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീലും മീകായിലും കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബർസഖിൽ അഥവാ മരണ ശേഷം മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള മനുഷ്യരുടെ അവസ്ഥ, ആ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുകയാണ്. അതിൽ ഒരു ശിക്ഷ, ഒരു കല്ലുമായിട്ട് ഒരു മനുഷ്യൻ ഒരു നദിക്കരയിൽ നിൽക്കുന്നു. നദി നിറഞ്ഞൊഴുകുന്നത് ചോരയിൽ ചെലത്താലുമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. ആ നദിയിൽ ഒരു മനുഷ്യൻ നീന്തുകയാണ്. നദിവക്കിലേക്ക്, നദിമധ്യത്തിൽ നിന്ന് നീന്തി വരുന്ന ഈ മനുഷ്യൻ വാപൊളിച്ചാണ് നീന്തുന്നത്. കരയോടടുക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന വ്യക്തി തന്റെ കയ്യിലുള്ള കല്ല് ആ മനുഷ്യന്റെ വായിലേക്കിടുകയും കരയിൽ കയറി രക്ഷപ്പെടാൻ ഓങ്ങി വരുന്ന ഈ നീന്തുന്ന മനുഷ്യൻ വീണ്ടും ആ നദിയുടെ ആഴിയിലേക്ക് താണ്ടുപോവുകയാണ്, രക്ഷപ്പെടാനാവുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോടും മീകായിലിനോടും ഈ വ്യക്തി ആര്, എന്ത് എന്ന് ചോദിച്ചപ്പോൾ, ആക്കിലു റിബ, പലിശ തിന്നുന്നവനാണ് ആ നദിയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. ഇത് പലിശ പണക്കാരന്റെ ബർസഖ്, മരണപ്പിറ്റേന്നുള്ള അവസ്ഥയെയാണ് വിശദീകരിക്കുന്നത്. ദുനിയാവിൽ പലിശ പണക്കാരൻ ആരാണ്? അതാണ് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്തിലുള്ളത്. ഇബ്നു മസ്ഊദിൽ നിന്ന് കുറ്റമറ്റ പരമ്പരയിൽ വന്ന റിവായത്തിൽ, ലിറിബ സലാസത്തു വസബൂന ബാബ, ഖതീബ് ഉദ്ധരിച്ചത് ആ റിവായത്താണ്. വേറെ റിവായത്തിൽ ഇസ്നാനി വസബൂന ബാബ, 72 ബാബുകളാണ് പലിശക്കുള്ളത്, 72 പടികൾ. എന്നിട്ട് ഐസറുഹ, അതിൽ ഏറ്റവും എളിയത്, ചെറിയത് തന്നെ, ഒരു വ്യക്തി സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഒരു വ്യക്തി സ്വന്തം ഉമ്മയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഹീനമാണ്, കൊടിയ തെറ്റാണ്. അതാണ് ആ 72 അല്ലെങ്കിൽ 73 ഏറ്റവും ഐസർ, എളുപ്പമായത്, നിസ്സാരമായത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ പലിശക്കാരൻ ഈ ദുനിയാവിന്റെ കോണിൽ എത്ര ഹീനനാണ്. അനസിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ പലിശ പണക്കാരന്റെ അപകടം അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ, മോശമായ അവസ്ഥയെ ചിത്രീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഉണർത്തുന്നത്. അനസ് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖതീബായി ഞങ്ങളിൽ നിലവിറപ്പിച്ചു. റസൂലുള്ള പ്രസംഗിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പ്രസംഗത്തിനിടയിൽ പലിശയെ അനുസ്മരിച്ചു. പലിശയെ അനുസ്മരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചപ്പോൾ തിരുനബി പറയുകയാണ്, അക്ലു ദിർഹമിൻ റിബൻ അംദൻ അശദ്ദു മിൻ സിത്തിം വസലാസീന സനിയ. അറിഞ്ഞുകൊണ്ട് പലിശയുടെ ഒരു ദിർഹം ഭക്ഷിക്കൽ 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. അറിഞ്ഞുകൊണ്ട് പലിശയുടെ ഒരു ദിർഹം അത് തിന്നുന്നത് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനം എന്ന് പറയുമ്പോൾ പലിശയുടെ ഹീനത്വം, പലിശ ഇടപാടുകാരന്റെ, പലിശ ഭുജിക്കുന്നവന്റെ അപകടം, അവന്റെ പരാജയം, അവൻ ചെയ്യുന്ന കുറ്റം, അതിന്റെ ഗൗരവം, ഇതാണത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലിശയെ സൂക്ഷിക്കണം. ആധുനികതയുടെ ഇടപാടുകളിൽ, കൊള്ളക്കൊടുപ്പുകളിൽ പലിശ ഏറെ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇടപാട് നടത്തുന്നവർ ഖതീബ് ഉണർത്തിയതാണ്, ഇടപാടുകൾ നോക്കേണ്ടതുണ്ട്, ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. തന്റെ ഇടപാട് ഇത് പലിശയെ സമ്മാനിക്കുന്നതാണോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ച് ഇടപാടുകളിൽ കൃത്യത പുലർത്തേണ്ടതുണ്ട് എന്ന വസീയത്താണ് നമ്മളിവിടെ ഈ മെമ്പറിൽ ഇന്ന് കേൾക്കുകയുണ്ടായത്. ആധുനിക യുഗത്തിൽ പലിശയുടെ രൂപങ്ങൾ ചിലത് ഖതീബ് എണ്ണുകയുണ്ടായി. അതിൽ എല്ലാം ആധുനിക രൂപമല്ല, പണ്ട് കാലങ്ങളിലെ നിലവിലുള്ള രൂപങ്ങൾ, അതിന് ചിലർ പുതിയ ഓമനപ്പേരിട്ട് ആധുനികവൽക്കരിച്ചു എന്ന് മാത്രമാണ്. അരിബസായിദ് എന്ന് പറയും, അതാണ് അരിബൻ നസി. കടം കൊടുക്കുക, തിരിച്ചു തരുമ്പോൾ ഏറെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഏറെ ആവശ്യപ്പെടാൻ കൊതിക്കുക, പലിശയാണ്. നൂറ് കടം കൊടുത്തവൻ 110 ആവശ്യപ്പെടുന്നുവെങ്കിൽ 10 പലിശയാണ്. അതാണ് രിബൻ നസിയ, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന രിബൻ നസിയ. ആ രിബൻ നസിയ ജാഹിലിയത്തിൽ ഇരട്ടി ഇരട്ടിയാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു മാസം അടവ് തെറ്റിയാൽ പിന്നെ ഏറെ പലിശയാണ്, അല്ലെങ്കിൽ ഒരു മാസം അടക്കാൻ സാധിക്കാതെ അടുത്ത മാസത്തേക്ക് നീട്ടുകയാണ് എങ്കിൽ പലിശയെ കൂട്ടുന്ന പലിശയാണ്. അതാണ് ജീബൻ നസിയത്ത്, അതാണ് ജീബ സായിദ്. അതാ ജാഹിലിയത്തിൽ, അതേപോലെ ഇന്ന് നിലവിലുള്ള രൂപമാണ്. ഇതേപോലെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ, പലിശക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുക, പലിശയിൽ അധിഷ്ഠിതമായ ഡിപ്പോസിറ്റുകൾ ചിലർ തിരഞ്ഞെടുക്കും. എന്തിന്? പണം സുരക്ഷിതമായി വെക്കാനുള്ള മേഖല അതായതുകൊണ്ടല്ല. പിന്നെയോ, പലിശയെ ലാക്കാക്കി, ലക്ഷ്യമാക്കി, നീയത്താക്കിയിട്ടുള്ളതായ ഡിപ്പോസിറ്റുകൾ. കാശ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. പലിശയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ് ബാങ്കിലുള്ളത് എങ്കിൽ അത്തരം ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അനിവാര്യതയും ആവശ്യകതയും നോക്കാതെ ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായ ദുസ്ഥിതി, അത് വ്യാപകമാണ്, സർവവ്യാപകമാണ്. അതേപോലെ കറൻസികളുടെ കൈമാറ്റം, കറൻസികൾ കൈമാറ്റം ചെയ്യാം, ഇസ്ലാമിൽ അനുവദനീയമാണ്. പക്ഷെ കറൻസികൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് കയ്യോട് കൈ സ്വീകരിക്കേണ്ടതുണ്ട്, രൊക്കമായി സ്വീകരിക്കേണ്ടതുണ്ട്. രൊക്കം സ്വീകരിക്കാതെ ഇടപാടുകൾ കറൻസികളുമായി കറൻസികൾ നടത്തുമ്പോൾ പലിശ വരും. ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ കയ്യോട് കൈ കൈമാറ്റം ചെയ്യണം. കാശ് നമ്മൾ കാശുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ അത് രൊക്കമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ 10,000 റിയാൽ കൊടുത്ത് ഇന്ത്യൻ രൂപ വാങ്ങുകയാണ് എങ്കിൽ ഇന്ന് റിയാൽ കൊടുത്തിട്ട് പിന്നെ രൂപ വാങ്ങിയത് പാടുള്ളതല്ല. പിന്നെയോ, റിയാൽ കൊടുത്താൽ രൂപ അത് രൊക്കമായി കയ്യോട് കൈയായിട്ട് വാങ്ങണം. അതില്ല എങ്കിൽ പലിശ വരും. ഇതേപോലെ ജ്വല്ലറികളിൽ നടത്തുന്ന ആഭരണ കൈമാറ്റം, പഴയ ആഭരണങ്ങൾ കൊടുത്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പലിശ വരും. എങ്ങനെയാണത്? തുല്യത്തിന് തുല്യമാണ് എങ്കിൽ, നൂലോട് നൂൽ അളവിലാണ് എങ്കിൽ പലിശയല്ല. പഴയ 10 പവനം കൊടുക്കുന്നു, പുതിയ 10 പവനം വാങ്ങുന്നു, അതിൽ പലിശയല്ല. അതേസമയം ജ്വല്ലറിക്കാർ പഴയത് വാങ്ങുമ്പോൾ കൂടുതൽ അളവിൽ വാങ്ങിയിട്ട് പുതിയത് കുറഞ്ഞ അളവിലാണ് നൽകുക, പുതിയതാണ് എന്ന നിലയ്ക്ക്, അത് പലിശയാണ്. ഒരേ വർഗത്തിൽപ്പെട്ട ഇതാണ് സ്വർണം, ആഭരണങ്ങൾ പഴയതും പുതിയതും. അത് കൊടുക്കുമ്പോൾ അതിന്റെ പ്രത്യേക തുല്യ അളവിലായിരിക്കണം നൂലോട് നൂൽ, അതേപോലെ കയ്യോട് കൈയായിരിക്കണം. ഇത് സൂക്ഷിക്കപ്പെടേണ്ട ഇടപാടാണ്. ബാങ്കിൽ ജ്വല്ലറി ചെന്നാൽ പഴയത് അവർ വാങ്ങും, എന്നിട്ട് പഴയതാണ് ഇത് 10 പവൻ, പുതിയതാണ് ഞങ്ങൾ തരുന്നത് അതുകൊണ്ട് 9.5 പവൻ. ഇങ്ങനെ പറ്റൂല, തുല്യത്തിന് തുല്യമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബികളുടെ കയ്യിൽ നല്ല കാരക്ക കണ്ട്. അപ്പൊ നല്ല കാരക്ക കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഖൈബറിലെ കാരക്കയാണ്, ഖൈബറിലെ മുന്തിയ തരം കാരക്ക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബികൾ പറയുന്നു, റസൂലെ ഇത് ഖൈബറിലെ കാരക്കയാണ്, ഞങ്ങൾ മദീനയിൽ വിളയുന്ന കാരക്ക ചിലത് അതിൽ താണതരം കാരക്കുണ്ട്, അത് 2 സാഴ് കൊടുത്ത് ഖൈബറിലെ കാരക്ക 1 സാഴ് വാങ്ങിക്കാറാണ്. ഇത് അത്ര തന്നെ മുന്തിയതല്ല, അതുകൊണ്ട് മുന്തിയതല്ലാതെ 2 സാഴ് കൊടുക്കും, മുന്തിയ കാരക്ക പകരമായിട്ട് 1 സാഴ് വാങ്ങിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഔവ്വ ഒറിജിനൽ പലിശയാണ്, പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കുണ്ടായി. അങ്ങനെ താണത് 2, മുന്തിയത് 1, ഇങ്ങനെ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരോട് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ഈ താണത് വിറ്റ് കാശാക്കുക, എന്നിട്ട് ആ കാശ് കൊണ്ട് നിങ്ങൾ മുന്തിയ കാരക്ക വാങ്ങാനാണ് പറഞ്ഞത്. ഒരു ഇത്തിഫാക്കിന്റെ അടിസ്ഥാനത്തിലല്ല, ജ്വല്ലറിയിൽ നമ്മൾ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണമാണ് വാങ്ങുന്നത് എങ്കിൽ പഴയ സ്വർണം നമ്മൾ വിൽക്കുക, എന്നിട്ട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങാണ് വേണ്ടത്. അതും എങ്ങനെ? ജ്വല്ലറിക്കാരോട് ഇത്തിഫാക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പുതിയ സ്വർണം വാങ്ങിക്കോളാം, നിങ്ങൾ ഞങ്ങളെ പഴയ സ്വർണം പിന്നെ വാങ്ങണം എന്ന് പറഞ്ഞ് ഇത്തിഫാക്കാകാൻ പാടുള്ളതല്ല. അത് പലിശക്കുള്ള വേറൊരു തന്ത്രമാണ്, കുതന്ത്രമാണ്, അത് സൂക്ഷിക്കേണ്ടതുണ്ട്. പലിശയുടെ വിഷയത്തിൽ നേരിട്ട് പലിശയിൽ ഇടപെടുന്നതും അതേപോലെ തന്നെ പലിശക്ക് വേണ്ടിയിട്ട് കുതന്ത്രം പയറ്റലുമുണ്ട്. അത് ജൂതന്മാരുടെ തന്ത്രം, അവര് നേരിട്ട് പലിശ വാങ്ങും, പലിശക്ക് വേണ്ടിയിട്ട് കുതന്ത്രം പരതുകയും ചെയ്യും. അതിൽപ്പെട്ടതാണ് ഖതീബ് ഉണർത്തിയതുപോലെ ബൈഉൽ ഈനത്ത്. ബൈഉൽ ഈന എന്ന് പറഞ്ഞാൽ എന്താ? ബൈഉൽ ഈന എന്ന് പറഞ്ഞാൽ പലിശക്ക് കുതന്ത്രം. ഒരാൾക്ക് കാശ് വേണം, അപ്പൊ വേറൊരാളോട് കാശ് ചോദിക്കണം. അപ്പൊ അയാള് എന്താ പറയണത്? അയാൾ പറയാണ്, എന്റെ അടുത്ത് കാശ് ഇപ്പൊ തരാനില്ല, പക്ഷെ എന്റെ ഈ സാധനം ഉണ്ട് എന്റെ അടുത്ത്, അത് നീ എന്റെ അടുത്ത് മേടിച്ചോ. അപ്പൊ ഒരു കടമായി പറഞ്ഞ് അയാളിൽ നിന്നൊരു സാധനം വാങ്ങും. ആ സാധനത്തിന്റെ വില ഇയാളുടെ പേരിൽ കടമാണ്, കാരണം ഇയാൾക്ക് പൈസ അല്ല, ഇയാൾക്ക് പൈസക്ക് ആവശ്യക്കാരനാണ്. പിന്നെ അയാൾ എന്ത് ചെയ്യും? അയാളടുത്ത് നിന്ന് വാങ്ങി ഈ സാധനത്തെ കൂടുതൽ വിലക്ക് അയാൾക്ക് വിൽക്കും, കൂടുതൽ വിലക്ക് അയാൾക്ക് വിൽക്കും. അങ്ങനെ ഇയാൾക്ക് ആവശ്യമുള്ള പൈസ ഇന്ന് മറ്റാൾ കൊടുക്കും. ബൈഉള്ള ഈന, ഇത് പലിശക്കുള്ള കുതന്ത്രമാണ്. ഇതേപോലെ പലിശ ഇടപാട് പാടുള്ളതല്ല, പലിശ നേടാൻ വേണ്ടിയിട്ടുള്ളതായ കുതന്ത്രങ്ങൾ പാടുള്ളതല്ല, അത് അള്ളാഹുവിങ്കൽ ഗൗരവമേറിയ തെറ്റാണ്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയുടെ ഗുണം പലിശ ഏ അള്ളാഹു കെടുത്തും, പലിശയിൽ ബർക്കത്തില്ല. അള്ളാഹു സദഖകളെ പോഷിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു പലിശ സദക്കകളെ വർദ്ധിപ്പിക്കും, പോഷിപ്പിക്കും. എന്നാൽ പലിശയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെടുത്തും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർരിബ വ ഇൻസാദ് യഊദു ഇലൽ ഖുൽ, പലിശ അത് എത്ര പെരുകി വന്നാലും അത് ഇല്ലായ്മയിലേക്ക് മടങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് ആധുനികത സാക്ഷിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രവചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു കെടുത്തുമെന്ന് പറഞ്ഞതിന് ആധുനിക യുഗം സാക്ഷിയാണ്. വലിയ വലിയ രാഷ്ട്രങ്ങൾ, അതേപോലെ തന്നെ ചില കൊച്ചു രാഷ്ട്രങ്ങൾ സാമ്പത്തികമായി അവർ ഏറെ വളരുകയുണ്ടായി, പക്ഷെ അവരുടെ സാമ്പത്തികമായ വളർച്ചയുടെ അടിസ്ഥാനം അത് സക്കാത്തായിരുന്നില്ല, സദഖയായിരുന്നില്ല, പക്ഷെ അത് റിബയായിരുന്നു, പലിശയായിരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നു പൊങ്ങിയ അവരുടെ സമുച്ചയങ്ങളോടൊപ്പം അവർ നിലം പൊത്തുന്ന കാഴ്ചകളാണ് സാമ്പത്തിക രംഗത്ത് ആധുനികർ കാണുകയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് പലിശയെ സൂക്ഷിക്കണം, അതേപോലെ തന്നെ പലിശയുടെ വിഷയത്തിൽ കുതന്ത്രങ്ങളെ സൂക്ഷിക്കണം, പലിശയിലേക്കുള്ള പോക്കിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഖതീബ് ഉണർത്തിയ ആധുനിക രൂപങ്ങളിൽ ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു തആലാനിൽ നിന്നുള്ള ഒരു ഹദീസും അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു നിന്നുള്ള മറ്റൊരു ഹദീസും നമ്മൾ ശ്രവിക്കുകയുണ്ടായത് രണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഹദീസുകളാണ്. കാരണം റിബ അന്നസീഅ കൂട്ടുപലിശയുടെ അല്ലെങ്കിൽ കടം കൊടുത്ത് ഏറെ വാങ്ങുന്ന വിഷയത്തിലുള്ള പിന്നെ പലിശയുടെ വിഷയത്തിൽ വിശുദ്ധ വചനങ്ങൾ തെളിവാണ്. അല്ലാത്ത കുലു റിബ അദ്വാഫ മുദാഫ തുടങ്ങിയ ആയത്തുകൾ ആ വിഷയത്തിൽ തെളിവാണ്. റിബൽ ഫദ്ൽ എന്ന് പറയുന്ന റിബണ്ട് അതിന് ഉബാദ റളിയല്ലാഹു തആലന്റെ ഹദീസാണ് അത് വിരോധിച്ചുകൊണ്ടുള്ളതിൽ ഏറ്റവും ബലപ്പെട്ട പ്രധാനപ്പെട്ട തെളിവ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉബാദ റളിയല്ലാഹു തആലന് പറയുകയാണ്, അദ്ദഹബു ബിദ്ദഹബി والفضه بالفضه والبر بالبر والشعير بالشعير والتمر بالتمر والملح بالملح لا تبيع الذهب بالذهب. رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർണം സ്വർണവുമായി വിൽക്കരുത്. والفضه بالفضه വെള്ളി വെള്ളിയുമായി വിൽക്കരുത്. വൽബുറ ബിൽബുർ കാര ഗോതമ്പ് ഗോതമ്പുമായിട്ട് നിങ്ങൾ വിൽക്കരുത്. വശീർ ബിഷീർ ബാർലി ബാർലിയുമായി വിൽക്കരുത്. വത്തം റബിത്തമർ കാരക്ക കാരക്കയുമായി വിൽക്കരുത്. വൽ മിൽഹ ബിൽ മിൽഹ് ഉപ്പ് ഉപ്പുമായി നിങ്ങൾ വിൽക്കരുത്. ഇല്ല യദം ബിയത് കയ്യോട് കയ്യല്ലാതെ. സവാ അംബി സവാ തുല്യത്തിന് തുല്യമല്ലാതെ. ചില റിവായത്തുകളിൽ മിസ് അംബി മിസിൽ തുല്യത്തിന് തുല്യമായി. അപ്പൊ നൂലളവിൽ കയ്യോട് കയ്യ് രൊക്കമായിട്ടല്ലാതെ സ്വർണം സ്വർണവുമായിട്ട് വിൽക്കരുത്. വെള്ളി വെള്ളിയുമായി വിൽക്കരുത്. ഗോതമ്പ് ഗോതമ്പുമായി വിൽക്കരുത്. ബാർലി ബാർലിയുമായി വിൽക്കരുത്. കാരക്ക കാരക്കയുമായി വിൽക്കരുത്. ഉപ്പ് ഉപ്പുമായി വിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ സ്വർണം സ്വർണവുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ, കൊള്ളക്കൊടുപ്പ് നടത്തുമ്പോൾ, വെള്ളി വെള്ളിയുമായി കൊള്ളക്കൊടുപ്പ് നടത്തുമ്പോൾ, കൈമാറ്റം ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ബാർലി കാരക്ക ഉപ്പ് ഗോതമ്പ് ഇതൊക്കെ അതേ വർഗത്തിൽപ്പെട്ടതുമായിട്ട് കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ സവ അംബി സവ യദംബിയത് രൊക്കമായി നൂലളവിൽ കൈമാറ്റം ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെയല്ലാതെ നിങ്ങൾ വിൽപ്പന നടത്തരുത് എന്ന് റസൂലുള്ളാഹി പറയാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഈദഖ്തലഫത്തിൽ അജ്നാസു ഫബീഉ കൈഫശിതും ഇദാ കാന യദംബിയത് വൈദ ഖതലഫത്തിൽ അജ്നാസ്. ജിൻസുകൾ വ്യത്യാസപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ സ്വർണം ഒരു വർഗമാണ്, ജിൻസാണ്. ഗോതമ്പ് വേറൊരു ജിൻസാണ്, വർഗമാണ്. വെള്ളി സ്വർണം ഇതൊരു വർഗമാണ്, കറൻസികൾ. ഗോതമ്പ് തമ്ര് അതേപോലെ തന്നെ ഷഈർ ഇതൊക്കെ എന്താണ് ഉപ്പ് ഇതൊക്കെ എന്താണ് ഒരു വർഗമാണ്. അപ്പൊ ഈ വർഗം മാറി സ്വർണം കൊണ്ട് കാരക്ക വാങ്ങുന്നു, അല്ലെങ്കിൽ വെള്ളി കൊണ്ട് പിന്നെ ഉപ്പ് വാങ്ങുന്നു, ഇങ്ങനെ വർഗങ്ങൾ വ്യത്യാസപ്പെട്ടാൽ ഫബീഉ കൈഫശീത്തും നിങ്ങൾക്ക് ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് ഇടപാട് നടത്താം. ഇദാക്കാ നയദം ബിയദ് എപ്പോൾ കയ്യോട് കൈയാണെങ്കിൽ ഉറക്കമായിട്ടാണ് എങ്കിൽ. അപ്പോ വർഗങ്ങൾ വ്യത്യാസപ്പെട്ടാൽ ഏറ്റക്കുറച്ചിലാകാം, ഏറ്റക്കുറച്ചിലാകാം. ഗോതമ്പും കാരക്കയായിട്ടാണ് ഇടപാട്, വർഗം വ്യത്യാസപ്പെട്ട്. അപ്പൊ ഏറ്റക്കുറച്ചിലാകാം ഒരു പിന്നെ 10 കിലോ കാരക്ക, അതുകൊണ്ട് 20 കിലോ അരി വാങ്ങാം, അല്ലെങ്കിൽ ബാർലി വാങ്ങാം, വർഗം വ്യത്യാസപ്പെട്ടാൽ ഏറ്റക്കുറച്ചിലാകാം, നൂലളവ് വേണ്ട. ഫബിയോ കൈഫശിയത്തു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഇടപാട് നടത്തും. പക്ഷെ ഇതാക്കാൻ ഏതം ബിയത്, അത് റൊക്കമായിരിക്കണം, അത് റൊക്കമായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉബാദയുടെ ഈ ഹദീസ് ഇടപാടിൽ വലിയ ഒരു അടിസ്ഥാനമാണ് അറിയിക്കുന്നത്. കുറെ തത്വങ്ങളാണ് ആ ഹദീസിലൂടെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വർഗങ്ങൾ തമ്മിലുള്ളതായ കൈമാറ്റം, അത് പിന്നെ അത് പിന്നെ കറൻസികളാണെങ്കിൽ, അതേപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളാണെങ്കിൽ അതിൽ പിന്നെ ഉള്ള കൈമാറ്റം, അതിന്റെ വിഷയത്തിൽ കുറെ നിയമങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസാണ് ഉബാദ ഇബ്നു സാമിത് റളിയല്ലാഹു തആല അൻഹുള്ള ഹദീസ്. അതേപോലെ മറ്റൊരു ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഫമൻ സാദ അവിസ്ദാദ ഫഖദ് അർബ, ഫമൻ സാദ വല്ലവരും കൂടുതൽ കൊടുത്താൽ, അവിസ്ദാദ അല്ലെങ്കിൽ കൂടുതൽ കിട്ടാൻ ആവശ്യപ്പെട്ടാൽ, ഫഖദ് അർബ എന്നാണ്, അവൻ പലിശയാണ് നൽകിയത് എന്നാണ്. അപ്പൊ കൂടുതൽ കൊടുക്കാൻ പാടുള്ളതല്ല ഇടപാട് നടത്തുമ്പോൾ, ഇടപാടിൽ കൂടുതൽ കൊടുക്കാൻ പാടുള്ളതല്ല, കൂടുതൽ ആവശ്യപ്പെടാനും പാടുള്ളതല്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മസല, ഒരാൾ ഇടപാടിൽ കുറച്ച് കൂടുതൽ കൊടുത്തു, അതെങ്ങനെയാണ് കൂടുതൽ കൊടുക്കുന്നത്? അത് ആ വ്യക്തി പ്രതീക്ഷിച്ചിട്ടോ, അല്ലെങ്കിൽ അയാളായിട്ട് ഇടപാട് നടത്തിയിട്ടെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ അയാൾക്കോ ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ് എങ്കിൽ അതാണ് പലിശ, അതാണ് ഫമൻ സാദ അവിസ്ദാദ ഫഖദ് അർബ എന്ന് പറഞ്ഞത്. അതേസമയം കൊള്ളക്കൊടുപ്പുകളിൽ, ഇടപാടുകളിൽ ഒരാൾ ഏറെ കുറച്ചിട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ അത് പലിശയാണ്, അത് പാടില്ല എന്നുള്ളതല്ല. അതേപോലെ തന്നെ ഒരാൾ കടം കൊടുത്തു, കടം കൊടുക്കുമ്പോൾ ഇയാൾക്ക് പിന്നെ ഈ കടം സ്വീകരിച്ച വേളയിൽ ഒരു വിചാരമൊന്നുമില്ല, കടം വീട്ടുമ്പോൾ കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ അയാൾക്കും കടം കൊടുക്കുമ്പോൾ പ്രതീക്ഷ അല്ല, ഓ എനിക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും പിന്നേറെ തരും, അങ്ങനെയൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ ഒരാൾ എന്നെ സഹായിച്ചു എന്റെ ഒരു പ്രയാസഘട്ടത്തിൽ, അതുകൊണ്ട് ആ കടം തന്ന വ്യക്തിക്ക് ഞാൻ വീട്ടുമ്പോൾ നല്ല രീതിയിൽ വീട്ടുകയാണ് എന്ന് നിലക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പലിശയല്ല. അതേസമയം ഒരു പ്രതീക്ഷ അയാളിലുണ്ട്, ഇയാൾ കൊടുത്താൽ ഇയാൾ എല്ലാവരെയും മാതിരിയല്ല കടം വീട്ടുമ്പോൾ ഉഷാറായിട്ട് തരുന്ന ആളാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, ഒരു മോഹത്തിലാണ് ഇടപാട് നടന്നിട്ടുള്ളത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഫമൻ സാദ അവിസ്ദാദ ഫഖദ് അർബ, ഏറെ കൊടുത്താൽ, ഏറെ ആവശ്യപ്പെട്ടാൽ പലിശയാണ്, അത് മനസ്സിലാക്കേണ്ട. അതേപോലെ തന്നെ കുല്ലു ഖറദിൻ ജറ നഫ്അൻ വരീബൻ, ഏത് കടമിടപാടാണോ ഉപകാരം കൊണ്ടുവരുന്നത് അത് പലിശയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ കടം കൊടുത്ത്, ആ കടം കൊടുത്തതിന് ബേസ് ചെയ്തിട്ട് അയാളെ മുതലെടുക്കുക. ഒരാള് ഒരാൾക്ക് 1000 രൂപയാണ്, അപ്പൊ ഒരാൾ സന്നദ്ധനായി 1000 രൂപയെ കൊടുത്ത്, ആ 1000 രൂപ കൊടുത്തതിന് ബേസ് ആക്കിയിട്ട് ഇത് ചെയ്യേ, ഇത് ചെയ്യേ, എനിക്ക് 1000 എന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടില്ല, എന്താ ഇത് ചെയ്യാ, ഞാൻ പറഞ്ഞത് ചെയ്യാത്ത, ഇങ്ങനെ അയാൾ എന്ത് ചെയ്യാം, ഈ കടത്തിന്റെ പേരിൽ ഉപകാരപ്പെടുത്തുക, അത് പലിശയാണ്. കുല്ലു ഖറദിൻ ജറ നഫ്അൻ ഫഹുവ റീബൻ, ഇങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട അതിന്റെ മുഖങ്ങൾ, രീതികൾ ആധുനികതയിൽ പലതാണ്. ചിലത് നമ്മുടെ ഖത്തീബ് ഇവിടെ നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞത് ഫഇൻ തുബ്തും ഫലകും റുഊസ് അംവാലിക്കും ഫലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾ പലിശയിൽ നിന്ന് തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനമുണ്ട്, നിങ്ങൾ അക്രമത്തിന് ഇരയാകരുത്, നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യരുത്. അത് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. കൊള്ളക്കൊടുപ്പുകൾ നടന്നിട്ടുണ്ട്, ഇടപാടുകൾ നടന്നിട്ട്, ചിലത് പലിശയിൽ അധിഷ്ഠിതമാണ്. ഒരാൾക്ക് തെറ്റ് ബോധ്യപ്പെട്ടു, കുറ്റമറിഞ്ഞു, ഞാൻ ചെയ്തത് മഹാപാതകമാണെന്നുള്ളത് ബോധ്യപ്പെട്ട് അയാൾ തൗബ ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ മൂലധനം അയാൾക്ക് സ്വീകരിക്കാം, പലിശ അയാൾക്ക് അനുവദനീയമല്ല, സ്വീകരിക്കാൻ പാടുള്ളതല്ല, നിങ്ങൾ അക്രമത്തിന് ഇരയാകാൻ പാടുള്ളതല്ല, അതുകൊണ്ട് മൂലധനം നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾ മറ്റൊരാളെ ആക്രമിക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ട് പലിശ നിങ്ങൾ വാങ്ങരുത്. ഇത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അറിയിപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഔദാര്യവും കാരുണ്യവുമാണ്. വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം, പഠിക്കേണ്ട ഒരു വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഹറാമിൽ നമുക്ക് അതൃപ്തി ജനിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഹലാലാക്കിയതിൽ അള്ളാഹു നമുക്ക് മതി വരുത്തുകയും തൃപ്തി പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഹറാമിൽ നിന്ന് നമ്മുടെ വായയെയും കൈകളെയും സംരക്ഷിക്കുമാറാവട്ടെ. ഹറാമ് കേൾക്കുന്നതിൽ നമ്മുടെ കാതുകളെയും ഹറാമ് പ്രവർത്തിക്കുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൈകളെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വേദികളിൽ അള്ളാഹു അവരെയും നമ്മളെയും ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമുകളായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.